എം എസ് എം ഐ സന്യാസരി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ മോൺസിഞ്ഞോർ സി ജെ വർക്കി തൻ്റെ ആത്മീയ മക്കൾക്കായി കൂടെ കൂടെ കത്തുകൾ എഴുതുമായിരുന്നു. ആ കത്തുകൾ നമുക്കും പ്രചോദനം നൽകുന്നവയാണ്. അവയിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾ. ആത്മാവിൽ രാജകീയ സൗധം നിർമ്മിക്കുന്നതെങ്ങനെ? നമ്മുടെ ആത്മാവ് വാസ്തവത്തിൽ ഒരു രാജകീയ സൗധമാണ്. എന്നാൽ കനത്ത ഒരു ഭിത്തി കെട്ടി ഉയർത്തി നമ്മിലേക്ക് വരുന്ന കാഴ്ചകളും നിഴലുകളും ശാരീരിക ചലനങ്ങളും വാക്കുകളും വിമർശനങ്ങളും വൃത്താന്തങ്ങളും തടഞ്ഞു നിർത്തി നിഷ്കരണം അരിച്ചെടുക്കാത്ത പക്ഷം അതൊരു ചന്തസ്ഥലം പോലെയായിത്തീരും. നമ്മുടെ ആത്മാവാകുന്ന രാജകീയ സൗധത്തിൽ ഇഷ്ടംപോലെ ആർക്കും കയറുകയും ഇറങ്ങുകയും ചെയ്യാമെങ്കിൽ നമ്മുടെ ആത്മനാഥന് എങ്ങനെ അവിടെ സ്ഥലമുണ്ടാക്കാൻ സാധിക്കും? പുറത്തുനിന്ന് നമ്മിലേക്ക് വരുന്ന ഓരോ മാനസിക ചിത്രവും നമ്മുടെ അബോധ മനസ്സിൽ പതിയുന്നു. പിന്നീട് മിക്കവാറും പ്രാർത്ഥനാ സമയത്ത് അത് പുറത്തേക്ക് വന്ന് നമ്മെ ശല്യപ്പെടുത്തുന്നു. നാം ഈ ചിന്തകളിൽ മുഴുകി ഒരു വശത്തേക്ക് മാറി നിന്ന് കാഴ്ചകൾ കാണുന്നവരെ പോലെ ആയിത്തീരുന്നു. അതുകൊണ്ട് ആന്തരിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ആദ്യമായി തന്നെ കണ്ണുകളെ നിയന്ത്രിക്കണം. സൃഷ്ടവസ്തുക്കൾ അവയുടെ മനോഹാരിതയും സമൃദ്ധിയുമെല്ലാം കൊണ്ട് സൃഷ്ടാവായ ദൈവത്തിൻ്റെ ശക്തിയും ശോഭയും നമുക്ക് വെളിപ്പെടുത്തി തരാനും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും നന്ദിയെയും സ്നേഹത്തെയും തട്ടി ഉണർത്താനും ചുരുക്കത്തിൽ ആന്തരിക ജീവിതത്തെ പരിപോഷിപ്പിക്കാനും പര്യാപ്തമാണ്. എന്നാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെയോ നിത്യരക്ഷയെയോ ദൈവസാന്നിധ്യത്തെയോ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകൾ അധികമൊന്നും ബാഹ്യലോകത്ത് കാണാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ജോലിയോ ചുറ്റുപാടുകളോ ലോകത്തിൻ്റെ തിരക്ക് പിടിച്ച തെരുവീതികളിലൂടെ സഞ്ചരിക്കാൻ നമ്മെ നിർബന്ധിക്കുന്നെങ്കിൽ ശരിയായ കണ്ണടക്കം പാലിച്ചുകൊണ്ട് സ്വയം സൂക്ഷിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒന്നും കാണാതെ കഴിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ എല്ലാം കാണാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ ജനാലകളാകുന്ന കണ്ണുകൾ ചിലപ്പോഴെല്ലാം അടച്ചിടാൻ ശ്രദ്ധിക്കുക. ഹൃദയശുദ്ധത പാലിക്കുന്നതിനും മനസ്സിൻ്റെ ഏകാഗ്രത പാലിക്കുന്നതിനും കണ്ണടക്കം ആവശ്യമാണ്. കേൾവിയിൽ പരിത്യാഗം അനുഷ്ഠിക്കുക എന്നതും ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വരത്തിൻ്റെ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തിരുന്ന് സംസാരിക്കുന്നതും ഇന്ന് ഇവിടെ ഇരുന്ന് ഒരു ബട്ടൺ തിരിച്ചാൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. നാം സംസാരിക്കുന്നതും ലോകം മുഴുവൻ എത്തിച്ചേരുന്നു. നമ്മെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള ശബ്ദതരംഗങ്ങൾ വാതിൽക്കൽ മുട്ടിയിട്ട് പ്രവേശനം കിട്ടാതെ പോവുകയാണ് പതിവ്. എന്നാൽ വാർത്തകൾ അറിയാൻ ചിലർക്ക് പ്രത്യേക വാസനയുണ്ട്. വിശേഷങ്ങൾ അറിയാനുള്ള ഈ താല്പര്യം സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ആന്തരിക ഏകാന്തത തുലോം തുച്ഛമാണെന്നാണ്. നീയും ദൈവവും മാത്രമേ ലോകത്തിലുള്ളൂവെന്ന വിശ്വാസത്തിൽ ജീവിക്കുക എന്നാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. നിയമം അനുശാസിക്കാത്തപ്പോഴും ഉപവി ആവശ്യപ്പെടാത്തപ്പോഴും വിശുദ്ധ കൊച്ചുത്രേസ്യ വാർത്തകളിലും സംസാരങ്ങളിലും ശ്രദ്ധിച്ചിരുന്നില്ല. സഹോദരികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടാൽ അവൾ ദൃഷ്ടികൾ താഴോട്ടാക്കി നടന്നുപോവുകയായിരുന്നു പതിവ്. ഇതിലും പ്രധാനമാണ് ആന്തരിക ജീവിതം നയിക്കുന്നവർ തങ്ങളുടെ നാവിന് കടിഞ്ഞാണിടണമെന്നത്. ശോകാത്മകത്വവും മൂകതയും കൂടാതെയുള്ള വായാടിത്ത നിയന്ത്രണം നാം അഭ്യസിക്കണം. അത്യാവശ്യപ്പെട്ടത് മാത്രം സംസാരിക്കണം എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. ഭക്തജീവിതം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ശരിയായ മിണ്ടടക്ക പാലനം സമാധാനത്തിൻ്റെയും ഉപവിയുടെയും ഏകാഗ്രതയുടെയും ഒരു ശക്തി കേന്ദ്രമാണ്. ചൂടുള്ള സാധനം വച്ചിരിക്കുന്ന പാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ സാധനത്തിൻ്റെ ചൂട് വേഗം നഷ്ടമാകുന്നതുപോലെ നമ്മുടെ വായ അടച്ചു പിടിച്ചില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന തീക്ഷ്ണത പെട്ടെന്ന് തണുത്തുപോകും. ഉള്ളിലും മിണ്ടടക്കം ആവശ്യമാണ്. ലോകവുമായിട്ടുള്ള അമിത ബന്ധം ആത്മാവിൻ്റെ ഏകാന്തതയെ നശിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ. ഒരു മനുഷ്യൻ എത്ര കുറച്ച് പുറത്തു പോകുന്നവോ അത്രയും നല്ലവനായിരിക്കും. എപ്പോഴും പുറത്തു പോകുവാൻ അവസരം നോക്കുന്നയാൾ ആന്തരിക ജീവിതത്തിൻ്റെ അഭാവമാണ് കാണിക്കുന്നത്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് കേട്ടാലും, പ്രിയപ്പെട്ട മക്കളെ, സംസാരിക്കുന്നതിനും സംഭാഷണം ചെയ്യുന്നതിനും താല്പര്യമുള്ള ആത്മാവ് ദൈവത്തോടടുത്തല്ല ഇരിക്കുന്നത്. എഴുത്തിലും സംസാരത്തിലെന്ന പോലെ സൂക്ഷിക്കണം. ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും ആവശ്യപ്പെടാത്തിടത്ത് എഴുത്തിൻ്റെ ആവശ്യമേ വരരുത്. ഇതിനേക്കാളെല്ലാം അപകടകരമായൊന്നുണ്ട്. അതിൻ്റെ ആരംഭ വശങ്ങളും അപകടം പിടിച്ചതാണ്. അശുദ്ധിയിലേക്കുള്ള പ്രവണത, സുഖം അന്വേഷിക്കുക, ദാരിദ്ര്യത്തെ വെറുക്കുക, ശാരീരിക പരിത്യാഗ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, സ്വന്തം ആരോഗ്യത്തെപ്പറ്റി അമിതമായി ശ്രദ്ധിക്കുക, ചുരുക്കത്തിൽ സുഖജീവിതം അന്വേഷിക്കുക, കുരിശുകൂടാതെയുള്ള ഒരു സുഖജീവിതം അന്വേഷിക്കുക എന്നത് ആന്തരിക ജീവിതത്തിൽ നിന്ന് നമ്മെ ബഹുദൂരം അകറ്റുന്നു. പരിത്യാഗങ്ങൾ ആത്മാവിനെ ദൈവത്തിൻ്റെ പക്കലേക്ക് അയക്കുന്നു. മാംസത്തെ ദണ്ഡിപ്പിച്ച് കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ പക്കലേക്ക് ഉയരാൻ കഴിയില്ലെന്നാണ് വിശുദ്ധ സാലസ് പറയുന്നത്. ദൈവം അരൂപിയാണ്. നാം എത്രമാത്രം ശരീരത്തിൽ നിന്ന് ഉയരുന്നുവോ അത്രയും ദൈവത്തോട് യോജിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളായ ഓർമ്മ, ബുദ്ധി, ചിന്ത ഇവയെയും നിയന്ത്രിക്കണം. കാടുകയറിയുള്ള ചിന്ത ആന്തരിക ജീവിതത്തെ താറുമാറാക്കും. ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നാം യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കുന്നു. യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വിസ്മരിക്കുമ്പോൾ പിന്നെ വിശുദ്ധമായവയെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ടല്ലോ. നമ്മുടെ ധ്യാനവും ആത്മശോധനയും നമസ്കാരവും കൊന്തയുമെല്ലാം എത്രയെത്ര പ്രാവശ്യം ഇങ്ങനെ ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കടന്നുപോയിട്ടുണ്ട്. ഒരുപക്ഷെ അധികവും സ്വപ്നലോകത്തായിരിക്കും കഴിച്ചിട്ടുള്ളത്. ഇതിനെ നിയന്ത്രിക്കാൻ അത്ര എളുപ്പമല്ല. നേരെ മറിച്ച് നല്ല വശത്തേക്ക് തിരിച്ചുവിടുകയാണ് എളുപ്പം. ശ്രദ്ധിച്ചാൽ ഓർമ്മയെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്ക് ദൈവം നൽകിയിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും നമ്മുടെ പാപങ്ങളെയും സഹകരണക്കുറവിനെയും ഓർത്ത് മനസ്താപപ്പെടുകയും ചെയ്യണം. മറ്റുള്ളവ വിസ്മരിക്കുക. മകളെ കേൾക്കുക, ചെവിചായിച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. സങ്കീർത്തനങ്ങൾ 45:10-11. ആന്തരിക ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. നമ്മുടെ ബുദ്ധി വിശ്വാസത്താൽ പ്രകാശിതമായി ചിന്തിക്കുമ്പോൾ പ്രാർത്ഥന, ധ്യാനം, ദൈവ സാന്നിധ്യ സ്മരണ മുതലായവ വഴിയായി നാം ദൈവത്തിലേക്ക് നയിക്കപ്പെടുന്നു.